إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سنهام الله سهودرين عليك ഇസ്ലാമിക ഭവനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിക നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ഭവനത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചു. ഹറാമായ സമ്പാദ്യം, ഹറാമിലൂടെ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം, അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ വിശദീകരിച്ചു. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ് വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് ശിആറുൽ കുഫാർ, കാഫിറുകളുടെ അടയാളങ്ങൾ, അവരുടെ മതചിഹ്നങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നസ്രാണികളുടെ ആഘോഷമായിട്ടുള്ള ക്രിസ്തുമസ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ മതചിഹ്നങ്ങൾ അവരുടെ വീടുകളിലും അവരുടെ ആരാധനാലയങ്ങളിലും തൂക്കിയിടുന്ന ഒരു സന്ദർഭമാണ്, സാഹചര്യമാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം ഉമ്മത്തിലെ ഒരുപാട് അറിവില്ലാത്ത ആളുകൾ ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെക്കുറിച്ചും നിർദ്ദേശങ്ങളെക്കുറിച്ചും അറിവില്ലാത്ത, അതുപോലെ തന്നെ അതിൽ നിന്ന് അശ്രദ്ധരായിട്ടുള്ള പല ആളുകളും ഇത്തരത്തിലുള്ള കാഫിറുകളുടെ ചിഹ്നങ്ങൾ അവരുടെ വീടുകളിൽ തൂക്കിയിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നമ്മളത് കാണുന്നതാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നസ്രാണികളുടെ വീട്ടിൽ അവർ തൂക്കിയിടുന്ന സ്റ്റാറുകൾ, നക്ഷത്രങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ വീടുകളിലും തൂങ്ങിക്കിടക്കുന്ന വളരെ ഖേദകരമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുന്നതാണ്. അവരവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മതചിഹ്നമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റാറുകൾ അവരുടെ വീടുകളിൽ തൂക്കിയിടുന്നത്. മുസ്ലിം ഉമ്മത്ത് അതിനനുകരിച്ചുകൊണ്ട് അവരുടെ വീടുകളിലും അത് തൂക്കിയിടുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും അത് അനുവദനീയമല്ല. ഇസ്ലാം മാത്രമാണ് ശരിയായ മതം, മറ്റുള്ള മതങ്ങളെല്ലാം നരകത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മതചിഹ്നങ്ങളെ ആചരിക്കുക എന്നുള്ളതും അതിനെ അനുകരിക്കുക എന്നുള്ളതും ഒരിക്കലും അനുവദനീയമല്ല. കാഫിറിന്റെ ശിആറുകളെ, ചിഹ്നങ്ങളെ ആദരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ നാട്ടിൽ അവരുടെ ചിഹ്നങ്ങളെ നശിപ്പിക്കാനോ അവരുടെ ആരാധനാലയങ്ങളെ ആക്രമിക്കാനോ ഉള്ള നിർദ്ദേശമല്ല. അതൊരിക്കലും പാടില്ലാത്തതാണ്, അതൊരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള ശിആറുൽ കുഫാർ, കുഫാറുകളുടെ മതചിഹ്നങ്ങൾ ഒരിക്കലും ഉണ്ടാവുക പാടില്ലാത്തതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമൂഹത്തെ അനുകരിച്ചാൽ അവൻ അവരുടെ കൂട്ടത്തിലാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കാഫിറുകളായിട്ടുള്ള ആളുകളുടെ മതചിഹ്നങ്ങൾ നമ്മൾ അനുകരിക്കാൻ പാടില്ല. നമ്മുടെ വീടുകളിൽ സ്റ്റാറുകളോ അതുപോലെ തന്നെ കുരിശുകളോ തൂക്കിയിടാനോ പ്രദർശിപ്പിക്കാനോ പാടില്ല.
അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല, അത് ഗുരുതരമായ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അല്ലാഹു തആല വഴികേടിലാക്കിയിട്ടുള്ള, അള്ളാഹു ശപിച്ചിട്ടുള്ള ആളുകളുടെ മാർഗത്തിൽ ഞങ്ങൾ ആക്കല്ലേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നസ്രാണികളുടെയും യഹൂദികളുടെയും മതചിഹ്നങ്ങൾ, മറ്റു കാഫിറുകളുടെ മതചിഹ്നങ്ങൾ അവരുടെ വീട്ടിൽ ഉണ്ടാവുക പാടില്ലാത്തതാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ബലാലത്തിലായവരെന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം നസ്രാണികളാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പാത സ്വീകരിച്ചിട്ടുള്ള ആളുകളും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക ഭവനത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ, അള്ളാഹുവിന്റെ ബറക്കത്ത് കൊണ്ടു നടക്കുന്ന മലായിക്കത്തുകൾ, ഇസ്തിഗ്ഫാർ നടത്തുന്ന മലായിക്കത്തുകൾ, അവരുടെ സാന്നിധ്യം ഇല്ലാതെയാക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. മലായിക്കത്തുകളുടെ സാന്നിധ്യം ഇല്ലാതെയാക്കുന്ന റഹ്മത്തിന്റെയും ബറക്കത്തിന്റെയും ഇസ്തിഗ്ഫാറിന്റെയും മലായിക്കത്തുകളുടെ സാന്നിധ്യം ഇല്ലാതെയാക്കുന്ന ഒന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. എന്താണ് അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മലായിക്കത്തുകൾ പ്രവേശിക്കാത്ത വീടുകൾ, അവിടെ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് മലായിക്കത്തുകൾ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം റസൂലുള്ള പറഞ്ഞത്, റസൂലുള്ള പറഞ്ഞു, ലാ തദ്ഖുലുൽ മലായിക്കതു ബൈതൻ ഫീഹി സൂറ, ചിത്രമുള്ള രൂപമുള്ള പ്രതിമയുള്ള അതുപോലെ തന്നെ അച്ചരത്തിലുള്ള ഫോട്ടോയുള്ള വീട്ടിലേക്ക് മലായിക്കത്തുകൾ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞതാണ്, ചിത്രങ്ങളും രൂപങ്ങളുമുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല. നമ്മൾ നമ്മുടെ വീടുകൾ പരിശോധിക്കണം. നമ്മുടെ വീടുകളിൽ ഷെൽഫുകളിലും ഷോക്കേസുകളിലും ഒക്കെ ജീവനുള്ള ഒരുപാട് ജീവികളുടെയും മനുഷ്യരുടെയും ഒക്കെ ഫോട്ടോകളും അതുപോലെ തന്നെ ചിത്രങ്ങളും രൂപങ്ങളും ഒരുപക്ഷെ ഉണ്ടാകും. അതവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. ആളുകൾ കാണാൻ വേണ്ടി അതിനെ ആരാധിക്കുന്നൊന്നും ഉണ്ടാകൂല. അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു ആരാധനാ സ്വഭാവത്തിൽ ഒന്നും ആയിരിക്കില്ല നമ്മൾ വെച്ചതെങ്കിലും അച്ചരത്തിലുള്ള ചിത്രങ്ങളും രൂപങ്ങളുമുള്ള വീട്ടിലേക്ക്, രൂപങ്ങളും ചിത്രങ്ങളും സ്ഥാപിച്ചിട്ടുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ആ ഒരു ചിത്രത്തിലും രൂപത്തിലും പ്രതിമയിലും ഇന്ന് നമ്മൾ എടുക്കുന്ന ഫോട്ടോ, നമ്മുടെ ഉപ്പയുടെ ഫോട്ടോ, ഉമ്മയുടെ ഫോട്ടോ, നമ്മുടെ ഉപ്പയുടെ ഫോട്ടോ, അവർ മരിച്ചിട്ടുണ്ടാകും, അവരുടെ ഓർമ്മക്ക് വേണ്ടി അത് ഫ്രെയിം ചെയ്ത് നമ്മുടെ വീട്ടിൽ തൂക്കിയിടുന്നു. അതും ഇതിൽ പെടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂക്ഷ്മതയുടെ വശവും അത് തന്നെയാണ്, അതിങ്ങനെ തൂക്കിയിടുക. അതുപോലെ തന്നെ കലണ്ടറുകൾ, ചിത്രമുള്ള വലിയ ചിത്രങ്ങളുള്ള കലണ്ടറുകളായിരിക്കും അത് നമ്മുടെ ചുമരുകളിൽ തൂക്കിയിടും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീടൊന്ന് പരിശോധിക്കണം. വീട്ടിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ നമ്മൾ ഗൗരവത്തിൽ കാണണം. നമ്മൾ നമ്മുടെ വീട് ഇസ്ലാമികമാക്കാനുള്ള ശ്രമത്തിലാണ്. എന്റെ വീട് ഇസ്ലാമികമാണെന്ന് ആകണമെന്ന് കൃത്യമായി ആഗ്രഹിക്കുന്ന എന്തൊക്കെയാണ് ഇസ്ലാമിക നിർദ്ദേശങ്ങൾ, ഒരു ഇസ്ലാമിക ഭവനത്തിൽ എന്തൊക്കെ പാലിക്കണം, എന്റെ വീട് ഇസ്ലാമികമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന അതിയായ താല്പര്യത്തോടുകൂടി ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടാകൂല. നമ്മൾ ഒഴിവാക്കണം. നമ്മളെ വീട് പരിശോധിക്കണം. ഹറാമായിട്ടുള്ള ഒന്നും അവിടെ ഉണ്ടാകരുത്, ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ. പ്രത്യേകിച്ചും റസൂലുള്ള പറഞ്ഞു, അവിടേക്ക് മലായിക്കത്തുകൾ പ്രവേശിക്കുകയില്ല. ഇവിടെ മലക്കുകൾ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഏതൊക്കെ മലക്കുകളാണ് ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു, അമ്മ ഹൗലൈൽ മലായിക അല്ലദീന ലാ യദ്ഖുലൂന ബൈതൻ ഫീഹി കൽബുൻ ഔ സൂറത്തുൻ, നായയും അതുപോലെ തന്നെ ചിത്രങ്ങളുമുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ ആ മലക്കുകൾ എന്ന് പറയുന്നത്, ഫഹും മലായികതുൻ യതൂഫൂന ബിർറഹ്മതി വത്തബ്രീകി വലിസ്തിഗ്ഫാർ, റഹ്മത്തുമായി ചുറ്റിക്കറങ്ങുന്ന, അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്തുമായി ചുറ്റിക്കറങ്ങുന്ന, ഇസ്തിഗ്ഫാറുമായി സത്യവിശ്വാസികൾക്ക് വേണ്ടി മഗ്ഫിറത്ത് ചൊല്ലുന്ന മലായിക്കത്തുകളുടെ സാന്നിധ്യമാണ് അവിടെ ഉണ്ടാകാതിരിക്കുക. അവരാണ് ആ വീട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കുക എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹിമഹുള്ള വിശദീകരിച്ചു. വഅമ്മൽ ഹഫളതു ഫയദ്ഖുലൂന ഫീ കുല്ലി ബൈത്തിൻ എന്നാൽ ഹഫളത്തിന്റെ മലായിക്കത്തുകൾ അവർ എല്ലാ വീട്ടിലേക്കും പ്രവേശിക്കും ചിത്രമുള്ള വീട്ടിലേക്കും രൂപമുള്ള വീട്ടിലേക്കും ഇല്ലാത്ത വീട്ടിലേക്കും പ്രവേശിക്കും വലാ യുഫാരിഖൂന ബനി ആദമ ഫീ കുല്ലി ഹാൽ എല്ലാ സന്ദർഭത്തിലും ആദമിന്റെ മക്കളുടെ കൂടെ ഈ ഹഫളത്തിന്റെ മലായിക്കത്തുകൾ ഉണ്ടാകും അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ മനുഷ്യരുടെ അമലുകൾ രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള മലായിക്കത്തുകൾ അവരുടെ കൂടെ ഉണ്ടാവും അത് വീട്ടിലും എല്ലാത്തിടത്തും ഉണ്ടാകും അത് ചിത്രമുള്ള വീട്ടിലാണെങ്കിലും ഇല്ലാത്ത വീട്ടിലും ഉണ്ടാകും എന്നാൽ ഇവിടെ മലായിക്കത്തുകൾ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അത് റഹ്മത്തിന്റെ മലായിക്കത്തുകളാണ് ഇസ്തിഗ്ഫാർ നടത്തുന്ന മലായിക്കത്തുകളാണ് ബറക്കത്ത് കൊണ്ട് നടക്കുന്ന മലായിക്കത്തുകളാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇമാം നബി റഹിമഹുള്ള പറഞ്ഞത് പറഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ എന്താണ് മലായിക്കത്തുകൾ എന്നതിന്റെ താല്പര്യം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അല്ലാമ മുബാറക് ഫൂരി റഹിമഹുള്ള വിശദീകരിച്ചിട്ടുണ്ട് ഇമാം ഖത്താബി റഹിമഹുള്ള വിശദീകരിച്ചിട്ടുണ്ട് ഇബ്നുൽ അസീർ റഹിമഹുള്ള വിശദീകരിച്ചിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് മലക്കുകൾ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവിടെ റഹ്മത്തിന്റെ മലക്കുകളാണ് ബറക്കത്ത് കൊണ്ട് നടക്കുന്ന മലക്കുകളാണ് ഇസ്തിഗ്ഫാറിന്റെ മലക്കുകളാണ് അല്ലാതെ മലക്കുൽ മൗത്തോ ഹഫളത്തിന്റെ മലക്കോ അല്ല മലക്കുൽ മൗത്ത് ഏത് വീട്ടിലേക്കും കയറി ചെല്ലും അവന്റെ സമയം ആയിക്കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് മലക്കുൽ മൗത്ത് മരണത്തിന്റെ മലക്ക് എത്തിച്ചേരും എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ് അതുപോലെ തന്നെ വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം ഇല്ലാതെയാക്കുന്ന മറ്റൊന്നാണ് നായയെ വളർത്തുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബുൻ നായയുള്ള വീട്ടിലേക്ക് മലായിക്കത്തുകൾ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നായയുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കൂല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് റസൂലുള്ള പറഞ്ഞു മനിത്തഖദ കൽബൻ ആരെങ്കിലും ഒരു നായയെ സ്വീകരിച്ചു ഇല്ലാ കൽബ മാശിയത്തിൻ ഔ സൈദിൻ ഔ സർഇൻ എന്നാൽ അവൻ നായയെ വളർത്തുന്നത് അവന്റെ കൃഷിയിടം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള കാവലിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവന്റെ വീട്ടിലെ നാൽക്കാലികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള കാവലിന് വേണ്ടിയിട്ടാണ് അവൻ നായയെ വളർത്തുന്നത് അല്ലെങ്കിൽ വേട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് നായയെ വളർത്തുന്നത് എങ്കിൽ അതുകൊണ്ട് പ്രശ്നമല്ല അല്ലാത്ത നിലക്ക് വിനോദത്തിന് വേണ്ടിയിട്ടോ വല്ല മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നായയെ വളർത്തുന്നത് എങ്കിൽ റസൂലുള്ള പറയുന്നു ഉൻ തുഖിസ മിൻ അജ്രിഹി കുല്ല യൗമിൻ ഖീറാതുൻ ഓരോ ദിവസവും അവന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒരു ഖീറാത്ത് ഇല്ലാതെയാകും കുറഞ്ഞു പോകും അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള ഈമാനും ഇഖ്ലാസും ഇത്തിബാഉടും കൂടി ചെയ്തിട്ടുള്ള അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തിയിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് ഒരു ഖീറാത്ത് ഓരോ ദിവസവും ഇല്ലാതെയാകും അവൻ നായയെ വളർത്തുന്നുണ്ടെങ്കിൽ അത് കാവലിന് വേണ്ടിയിട്ടുള്ള നായയാണെങ്കിൽ പ്രശ്നമല്ല റസൂലുള്ള പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള നായയാണെങ്കിൽ പ്രശ്നമല്ല അല്ലാത്ത പക്ഷം നായയെ വളർത്തുന്നുണ്ടെങ്കിൽ വിനോദത്തിന് വേണ്ടിയിട്ടോ മറ്റോ നായയെ വളർത്തുന്നുണ്ടെങ്കിൽ അവന്റെ പ്രതിഫലത്തിൽ നിന്ന് ഓരോ ദിവസവും ഓരോ ഖീറാത്ത് ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വലിയ അളവാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെ വലിയൊരു അളവ് പ്രതിഫലം അവനിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു റസൂലുള്ള തന്നെ പറഞ്ഞു മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് മനിഖതനാ കൽബൻ ഇല്ലാ കൽബ മാശിയത്തിൻ ഔ ദാരിയൻ നഖസ മിൻ അമലിഹി കുല്ല യൗമിൻ ഖീറാതാനി റസൂലുള്ള ഇവിടെ പറഞ്ഞത് രണ്ട് ഖീറാത്ത് ഓരോ ദിവസവും അവന്റെ അമലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും കുറഞ്ഞു പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വേട്ടയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തന്റെ നാൽക്കാലികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ അതിന്റെ കാവലിന് വേണ്ടിയിട്ടോ അല്ലാത്ത നിലക്ക് അവൻ നായയെ വളർത്തുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും രണ്ട് ഖീറാത്ത് അവന്റെ പ്രതിഫല അവന്റെ അമലിൽ നിന്ന് കുറഞ്ഞു പോകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് എത്ര എത്ര മുസ്ലിങ്ങളാണ് വിനോദത്തിന് വേണ്ടി നായകളെ വളർത്തുന്നത് അവരുടെ ബെഡ്റൂമുകളിലും അവരുടെ റൂമുകളിലൊക്കെ ആ നായ ഉണ്ടാകും അവരെ ആ നായയെ കുളിപ്പിക്കാനും അവന്റെ ആ നായയുടെ കൂടെ കിടക്കാനും അവർക്ക് യാതൊരു മടിയില്ല വളർത്തു നായകൾ എന്ന് പേരിടും വളരെ ഗുരുതരമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ല സ്വീകരിക്കുന്നുണ്ടോ നമുക്ക് ഉറപ്പുണ്ടോ നമ്മളുടെ സ്വീകരിച്ച അമലുകളിൽ നിന്നുള്ള പ്രതിഫലമാണ് ഓരോ ദിവസവും രണ്ട് ഖീറാത്ത് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ഗുരുതരമായി ആലോചിക്കണം നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അതുണ്ടാകില്ല അറിവില്ലാതെ നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ നായ വളർത്തുന്ന ആളുകൾ ഉണ്ടാകും. ഇനി കാവലിന് വേണ്ടി ഇവിടെ റസൂലുള്ള പറഞ്ഞത് കൃഷിയിടത്തിനുള്ള കാവൽ അല്ലെങ്കിൽ നാൽക്കാലിക്കുള്ള കാവൽ വേണ്ടി നായ വളർത്തുന്ന കാര്യമാണ്. പണ്ഡിതന്മാർ ഇമാം നബവി റഹിമഹുള്ളയെ പോലെ ആളുകൾ വിശദീകരിച്ചു, നമ്മുടെ വീടിന് വല്ല കാവലും ആവശ്യമുണ്ടെങ്കിൽ അതും വളർത്താന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ കൃഷിയിടം സംരക്ഷിക്കപ്പെടുന്നതിനേക്കാൾ, അതുപോലെ തന്നെ നമ്മുടെ നാൽക്കാലികൾ സംരക്ഷിക്കപ്പെടുന്നതിനേക്കാൾ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ വീടും കുടുംബവുമാണ്. അപ്പോ അവിടെ ഒരു കള്ളന്മാരുടെ ശല്യമുണ്ട്, കൊള്ളക്കാരുടെ ശല്യമുണ്ട്, മറ്റു വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടെങ്കിൽ വീട്ടിൽ കാവൽ നായ വെക്കാം. പക്ഷെ ഉലമാക്കൾ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നാല് ഭാഗത്തും വീടുള്ള, ഒരു കള്ളന്റെ ശല്യവും ഇല്ലാത്ത വീടിനെ സംബന്ധിച്ചിടത്ത് അവർക്ക് കാവൽനായ വെക്കാൻ പാടില്ല എന്നാണ്. ഇനി കാവൽനായ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റി അവരെ ഒരു വളർത്തുനായയെ പോലെ ഇന്ന് മറ്റു മതക്കാർ പ്രത്യേകിച്ചും ചെയ്യുന്ന രൂപത്തിലുള്ള വളർത്തുനായ എന്ന് പറഞ്ഞിട്ട് അതിനെ സ്നേഹിക്കുകയും ഒപ്പം കടത്തുകയും ബെഡ്റൂമിൽ കടത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, അതിനെ അകറ്റി നിർത്തണം. അല്ലാത്ത പക്ഷം വിഷയം വളരെ ഗൗരവത്തിലുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഈ രൂപത്തിൽ ഈ പറഞ്ഞ റസൂലുള്ള പറഞ്ഞ റുഖ്സയുണ്ടെങ്കിൽ മാത്രമല്ലാതെ, ഇളവുണ്ടെങ്കിൽ മാത്രമല്ലാതെ നായ്ക്കളെ വളർത്താൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത, ഒരു ഇസ്ലാമിക ഭവനത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിശാചിന്റെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. പിശാചിന്റെ സാന്നിധ്യം, ഷൈത്താനിന്റെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഷൈത്താൻ പ്രവേശിക്കാൻ സാധ്യതയുള്ള വാതിലുകളൊക്കെ നമ്മൾ വീട്ടിൽ അടച്ചിടണം. ഷൈത്താൻ പ്രവേശിക്കാൻ സാധ്യതയുള്ള വാതിലുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ആ വാതിലുകൾ നമ്മൾ അടച്ചിടണം. ഷൈത്താന്റെ സാന്നിധ്യം വീട്ടിലുണ്ടെങ്കിൽ, ഷൈത്താൻ വിഹരിക്കുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ സമാധാനവും ശാന്തിയും ബറക്കത്തും ഉണ്ടാകൂല. പിശാചിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു തആല എത്ര പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഹദീസുകളിൽ അതിനെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ശൈത്താന ലകും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. ശൈത്താൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ നിങ്ങൾ കാണണം, ശത്രുവായി നിങ്ങൾ അവനെ സ്വീകരിക്കണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. ഷെയ്ത്താന്റെ പണി എന്ന് പറഞ്ഞാൽ അവന്റെ പാർട്ടിക്കാരെ, അവന്റെ ആളുകളെ നരകത്തിന്റെ ആളുകളാക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. ഷെയ്ത്താന്റെ ലക്ഷ്യം അതാണ്, ഷെയ്ത്താൻ പ്രതിജ്ഞ എടുത്തിട്ടുള്ള വിഷയം അതാണ്. അതുകൊണ്ട് പിശാചിനെ ശത്രുവായി കാണണമെന്നാണ് അല്ലാഹു തആല നിർദ്ദേശിച്ചിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത്. പിശാജ് അവന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും നരകത്തിലെത്തണമെന്നുള്ളതാണ് അവന്റെ പ്രധാനപ്പെട്ട, അവൻ പ്രതിജ്ഞ എടുത്തിട്ടുള്ള വിഷയം, അവന്റെ പ്രധാനപ്പെട്ട അജണ്ടയും അത് തന്നെയാണ്. പിശാജ് അള്ളാഹുവിനോട് പറയുന്നുണ്ട് സൂറത്തു സ്വാദിൽ, ഫബിഇസ്സതിക, അള്ളാഹുവിനോട് പറയാൻ നിന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം. ലഉഗ്വിയന്നഹും അജ്മഈൻ, ആദമിന്റെ മക്കളെയൊക്കെ ഞാൻ നശിപ്പിക്കും, അല്ലെങ്കിൽ അവരെ ഞാൻ വഴികേടിലാക്കും എന്ന് പറഞ്ഞു. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, എന്നാൽ നീ രക്ഷപ്പെടുത്തിയിട്ടുള്ള നിന്റെ അടിമകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ആദമിന്റെ മക്കളെയും ഞാൻ വഴികേടിലാക്കുമെന്ന് പിശാജ് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ച കാര്യം, പിശാജ് പ്രതിജ്ഞ എടുത്തിട്ടുള്ള കാര്യമാണ്. അള്ളാഹു രക്ഷപ്പെടുത്തിയ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുള്ള അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു രക്ഷപ്പെടുത്തിയ, അള്ളാഹു സംരക്ഷിച്ച സത്യവിശ്വാസികളായിട്ടുള്ള മുഖ്ലസുകളായിട്ടുള്ള അടിമകളെയല്ലാതെ ബാക്കിയുള്ള എല്ലാ അടിമകളെയും പിശാജ് വഴികേടിലാക്കുമെന്ന് പിശാജ് പ്രതിജ്ഞ എടുത്തിട്ടുള്ള കാര്യമാണ്. പിശാജിനറിയാം, ഞാൻ ആദമിന്റെ മക്കളെ കേട്ടിക്കാൻ എനിക്ക് പറ്റും, അത് അള്ള കൊടുത്ത കഴിവാണ്. പക്ഷേ അള്ള രക്ഷപ്പെടുത്തിയ ആളുകളെ എനിക്ക് തൊടാൻ പറ്റൂല, അവരുടെ മേൽ ഒരു അധികാരവുമില്ല എന്നുള്ളത് പിശാജിനറിയാം. മനുഷ്യരെ അള്ളാഹു തആല നല്ലവരായിട്ടാണ് സൃഷ്ടിച്ചത്, പാപികളായിട്ട് ആരും ജനിക്കുന്നില്ല. ഒരിക്കലും ഒരു മുസ്ലിം അത് വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു മനുഷ്യന്മാരൊക്കെ ശുദ്ധ ഹൃദയന്മാരായിട്ടാണ്, അല്ലെങ്കിൽ നല്ല രൂപത്തിലാണ്, ഏറ്റവും നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഇസ്ലാമോടുകൂടിയാണ് ഓരോ മനുഷ്യനും ഇവിടെ ജനിച്ചു വീഴുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അല്ലാഹു തആല ഒരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു, വൈന്നി ഖലഖ്തു ഇബാദി ഹുനഫാഅ കുല്ലഹും, ഞാൻ എന്റെ അടിമകളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ഹനീഫുകളായിട്ടാണ്. ശിർക്കിൽ നിന്ന് പൂർണ്ണമായി മാറി തൗഹീദോട് കൂടിയിട്ടാണ് ഞാൻ എന്റെ അടിമകളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെന്താ സംഭവിച്ചത്? വൈന്നഹും അത്തതുഹും ശയാത്തീൻ, ആ മനുഷ്യന്മാരുടെ അടുത്തേക്ക്, ആ സൃഷ്ടികളുടെ അടുത്തേക്ക്, അള്ളാഹുവിന്റെ അടിമകളുടെ അടുത്തേക്ക് പിശാചുക്കൾ ചൊല്ലും. എന്നിട്ടോ ഫജ്താലത്തുഹും അൻ ദീനിഹിം, അവരുടെ ദീനിൽ നിന്ന്, ഇസ്ലാം ദീനിൽ നിന്ന് അവരെ പിശാചുക്കൾ തെറ്റിക്കും. അള്ളാഹു സൃഷ്ടിച്ചത് ശുദ്ധ ഹൃദയന്മാരായിക്കൊണ്ടാണ്, തൗഹീദോടു കൂടിയിട്ടാണ് എല്ലാ മനുഷ്യന്മാരെയും എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ അടിമകളെ. പക്ഷെ പിശാചുക്കളാണ് അവരെ വഴികേടിലാക്കുന്നത് എന്ന് അള്ളാഹു തആല ഒരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചിന്റെ ഒരു സംഭാഷണം, അള്ളാഹുവുമായിട്ടുള്ള സംഭാഷണം വിശദീകരിക്കുന്നുണ്ട്. പിശാചു പറയണം അള്ളാഹുവിനോട്, എന്താ പറയുന്നത്? വഇസ്സതിക യാ റബ്ബ്, റബ്ബേ നിന്റെ പ്രതാപം തന്നെയാണ്. അള്ളാഹുവിനോട് പിശാചു പറയണം, ലാ അബ്റഹു ഉഗ്വി ഇബാദക, ഞാൻ നിന്റെ അടിമകളെ വഴികേടിലാക്കുക തന്നെ ചെയ്യും. മാദാമത്ത് അർവാഹുഹും ഫീ അജ്സാദിഹിം, അവരുടെ ആത്മാവുകൾ, അവരുടെ റൂഹുകൾ അവരുടെ ശരീരത്തിലുള്ള കാലത്തോളം ഞാൻ അവരെ വഴികേടിലാക്കിക്കൊണ്ടേയിരിക്കും, അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ റൂഹുകൾ അവരുടെ ശരീരത്തിലുള്ളിടത്തോളം കാലം. അപ്പൊ അള്ളാഹു കൊടുത്ത മറുപടി എന്താ അറിയോ? അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന് സത്യവിശ്വാസി, അള്ളാഹുവിന് അടിമകളോടുള്ള വല്ലാത്ത സ്നേഹം ഈ ഹദീസിൽ കാണാം. അള്ളാഹു പറയാണ് പിശാചിനോട്, ഫഖാല റബ്ബു തബാറക വ തആല വഇസ്സതി വജലാലി, എന്റെ ഇസ്സത്തും ജലാലും തന്നെയാണ്, ലാ അസാലു അഗ്ഫിറു ലഹും, ഞാൻ അവർക്ക് പൊറുത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. പിശാചി പറയാം, ഞാൻ അവരെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും, അവരുടെ റൂഹ് അവരുടെ ശരീരത്തിലുള്ളിടത്തോളം കാലം. അല്ല പറയാണ്, ഞാൻ ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന കാലത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അവരെന്നോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ മതി, എന്നോട് മഗ്ഫിറത്തിനെ ചോദിച്ചാൽ മതി, അവർ മഗ്ഫിറത്തിനെ ചോദിക്കുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന് പിശാചിനോട് അല്ലാഹു തആല മറുപടി പറഞ്ഞു. പക്ഷെ പിശാചിന്റെ പണിയാണ്, പിശാചിന്റെ പ്രധാനപ്പെട്ട അവന്റെ പണി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പേടിപ്പിക്കുക എന്നുള്ളതാണ്. അവന്റെ തന്ത്രം നമ്മൾ മനസ്സിലാക്കണം. അവന്റെ തൊന്നിലീൽ, അവന്റെ വഴികേടാക്കുന്ന, അവൻ വഴികേടിലാക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി ബോധവാന്മാരാകണം. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, പിശാചിന്റെ തന്ത്രം വളരെ ദുർബലമാണ്. പിശാചിനൊരിക്കലും അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ മേൽ, അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുള്ള, ബലമേൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസികളുടെ മേൽ യാതൊരു അധികാരവും ഇല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, വിശ്വസിക്കുകയും റബ്ബിൽ തവക്കുലാക്കുകയും ബലമേൽപ്പിക്കുകയും ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം പിശാചിന് അവരുടെ മേൽ യാതൊരു സ്വാധീനവും ഇല്ല, അധികാരവും ഇല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പിശാച് അധികാരപ്പെടുത്തി അവൻ അവരെ പിശാചിനെ മിത്രങ്ങളാക്കി വെച്ചിട്ടുള്ള ചിറുക്ക് ചെയ്യുന്ന ആളുകളെയാണ് പിശാച് വഴികേടിലാക്കുക. നമ്മളൊന്ന് ശ്രമിച്ചാൽ, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടായാൽ, അള്ളാഹും റസൂലും പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ പിശാചിനെ എളുപ്പത്തിൽ കീഴടക്കാം. അവന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഇന്ന കൈദ ശൈത്താനി ദഈഫ കാന ദഈഫ, ഇന്ന കൈദ ശൈത്താനി കാന ദഈഫ, ശൈത്താന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ദുർബലമാണ് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ദുർബലമായ തന്ത്രത്തിൽ പെട്ടുകിടക്കാണ് മനുഷ്യന്മാരധികവും. ദുർബലമാണ് പിശാചിന്റെ തന്ത്രം എന്നുള്ള പറഞ്ഞു, പക്ഷെ ആ തന്ത്രത്തിൽ പെട്ടുകിടക്കാണ് മനുഷ്യന്മാർ മൊത്തവും. എന്നാൽ നമ്മളൊന്ന് ശ്രമിച്ചാൽ, അള്ളാഹും റസൂലും പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ പിശാച് എളുപ്പത്തിൽ നമ്മളിൽ നിന്ന് വിട്ടുപോകും. പക്ഷേ മുസ്ലിം ഉമ്മത്ത് പ്രത്യേകിച്ചും അതുപോലെ തന്നെ ആ പിശാചിനെ കുറിച്ച് ബോധവാന്മാരായിട്ടുള്ള, പിശാച് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണിയെടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രത്തിൽ നിന്നും, പിശാചിന്റെ വഴികേടിൽ നിന്നും, അവൻ വഴികേടാക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും പിശാചിന്റെ തന്ത്രങ്ങളിൽ നമ്മൾ മാറി നിൽക്കുകയും അത് മനസ്സിലാക്കി അവനെ നേരിടാനുള്ള മാർഗങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ. പിശാചിന്റെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിശാചിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പിശാജ് ഏറ്റെടുത്തിട്ടുള്ള പണി. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പിശാജ് പ്രവേശിക്കാൻ സാധ്യതയുള്ള വാതിലുകൾ നമ്മൾ അടക്കണമെന്ന് പറഞ്ഞു. ഏതൊക്കെ വാതിലിലൂടെയാണ് പിശാജ് നമ്മളിലേക്ക് എത്തുക? അതിലൊന്നാണ് അന്യ സ്ത്രീകളുമായി ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് വീട്ടിൽ എവിടെ ഉണ്ടാകാൻ പാടില്ല. വീട്ടിൽ അതിനുള്ള സാഹചര്യം കൂടുതലായിട്ടുണ്ടാകും, പ്രത്യേകിച്ച് കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ. ജ്യേഷ്ഠന്റെ ഭാര്യ, അനിയന്റെ ഭാര്യ, ജ്യേഷ്ഠന്റെ അതുപോലെ തന്നെ അനിയത്തിന്റെ ഭർത്താവ്, ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ്, ഇങ്ങനെ മഹറമല്ലാത്ത അന്യ പുരുഷന്മാരുമായി ഇടകലരുക, അതുപോലെ തന്നെ ഒറ്റപ്പെടുക. ഇടകലരുന്ന വിഷയം പിന്നീട് വിശദീകരിക്കാം. ഒറ്റപ്പെടുന്ന അവസ്ഥ, ഒരു അന്യ സ്ത്രീയുമായി ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് വീട്ടിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകുടുംബത്തിൽ, വലിയ കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും, നമ്മൾക്ക് മഹറമല്ലാത്ത ഒരു പുരുഷന്റെ കൂടെയല്ലാതെ മഹറമായിട്ടുള്ള, അഥവാ മഹറം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ഹറാമായിട്ടുള്ള, അത്തരത്തിലുള്ള ആളുകളോടൊപ്പം അല്ലാതെ നമുക്ക് ഒറ്റക്ക് നിൽക്കാൻ പാടില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചോളം അങ്ങനെ തന്നെയാണ്. അവന് കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരു പെണ്ണിന്റെ കൂടെ അവൻ ഒറ്റക്കാകാൻ പാടുള്ളൂ. അല്ലാതെ അവന് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു പെണ്ണിന്റെ കൂടെ അവൻ ഒറ്റക്കാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവന് കല്യാണം കഴിക്കാൻ പറ്റുന്ന പെണ്ണാണ് എങ്കിൽ അവൾ അന്യ പെണ്ണാണ് അവനെ സംബന്ധിച്ചിടത്തോളം. ജ്യേഷ്ഠന്റെ ഭാര്യ അനിയനെ സംബന്ധിച്ചിടത്തോളം അന്യയാണ്. അതുപോലെ തന്നെ എളാപ്പയുടെ, ഉപ്പയുടെ, ജ്യേഷ്ഠന്റെയും അതുപോലത്തെ അനിയന്റെയും മക്കൾ അന്യരാണ്. അമ്മാവന്റെ മക്കൾ, അതുപോലെ തന്നെ ഉമ്മയുടെ, ജ്യേഷ്ഠത്തിയുടെയും അനിയത്തിയുടെയും മക്കൾ നമ്മൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നവരാണ്. അവർ അന്യ സ്ത്രീകളാണ്, അന്യ പുരുഷന്മാരാണ്. അവരുമായി ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പറയും കുടുംബബന്ധമാണ്, കുടുംബമാണ്, അങ്ങനെയൊന്നും പരസ്പരം തെറ്റിപ്പോകൂല എന്നുള്ള കാരണം പറഞ്ഞിട്ടാണ് അതിന് അനുവദിച്ചു കൊടുക്കുക. ഗുരുതരമാണ് വിഷയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയഖ്ലുവന്ന റജുലു ബിംറഅതിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ. റസൂലുള്ള പറഞ്ഞതാണ്, ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, ആ സ്ത്രീയുടെ കൂടെ മഹ്റമായ ഒരു പുരുഷൻ ഉണ്ടായിട്ടല്ലാതെ. മഹ്റമായൊരു പുരുഷൻ അവന്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു പെണ്ണുമായി ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല റസൂൽ പറഞ്ഞു, ലയഖ്ലുവന്ന റജുലും ബിംറഅതിൻ ഇല്ലാ കാന സാലിസഹുമ ശൈത്താൻ. ഒരു ആണും ഒരു പെണ്ണും ഒറ്റക്കായിരുന്നാൽ എന്താ അവസ്ഥ? ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മൂന്നാമതായി പിശാജ് ഉണ്ടാകാതിരിക്കുകയില്ല. എന്തായിരുന്നാലും അവിടെ പിശാജ് ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. രണ്ട്, ഒരു ആണും ഒരു പെണ്ണും ഒറ്റക്കിരുന്നാൽ, ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൽ മൂന്നാമതായി ഷെയ്ത്താൻ ഉണ്ടാകുമെന്ന് അല്ലാഹ് പറഞ്ഞതാ. ഷെയ്ത്താൻ എന്താ അവിടെ ചെയ്യുക? ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം മുബാറക് ഫൂരി റഹിമഹുള്ള പറഞ്ഞു, വൽ മഅന യകൂനു ഷെയ്ത്താനു മഅഹുമ, അവരുടെ രണ്ടുപേരുടെയും അടുത്ത് പിശാജ് ഉണ്ടാകും മൂന്നാമനായി എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, ഉദ്ദേശം, യുഹയ്യിജു ശഹവത കുല്ലി മിൻഹുമ. പിശാജ് എന്താ ചെയ്യാറിയോ? ആ രണ്ട്, ആ പുരുഷന്റെയും സ്ത്രീയുടെയും വൈകാരികമായിട്ടുള്ള അവരുടെ താല്പര്യത്തെ, വികാരത്തെ ഇളക്കിവിടും. പിശാജ് ചെയ്യതാണ്, മൂന്നാമതായി പിശാജ് ഉണ്ടാകും പറഞ്ഞതിന്റെ താല്പര്യം. രണ്ടുപേരുടെയും വികാരത്തെ, ലൈംഗിക വികാരത്തെ പിശാജ് ഇളക്കിവിടും. എന്നിട്ടോ അങ്ങനെ അവർ ആ വ്യഭിചാരത്തിൽ ചെന്ന് ചാടും. ചിലപ്പോ കണ്ണിന്റെ വ്യഭിചാരം മാത്രമേ നടന്നിട്ടുണ്ടാകുള്ളൂ, നാവിന്റെ വ്യഭിചാരം നടന്നിട്ടുണ്ടാവും, പൽപ്പിന്റെ വ്യഭിചാരം നടന്നിട്ടുണ്ടാവും, കൈയിന്റെ വ്യഭിചാരം നടത്തിട്ടുണ്ടാവും. അവസാനം ഏറ്റവും അപകടകരമായിട്ടുള്ള വ്യഭിചാരം, ഫർജിന്റെ, ലൈംഗികാവയത്തിന്റെ വ്യഭിചാരം നടന്നിട്ടുണ്ടാകും. അതിന് പിശാജ് അവനെ ഇളക്കിവിടും, അവരുടെ രണ്ടുപേരുടെയും വികാരത്തെ ഇളക്കിവിടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നമ്മൾ സൂക്ഷിക്കണം, എനിക്ക് അങ്ങനൊന്നും വരൂല, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനൊന്നും വരൂല എന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട? ഒരിക്കലും ഒരു നല്ല ധാരണ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ചൊരു അമിതമായ ആത്മവിശ്വാസത്തിന്റെ ആവശ്യമില്ല. മനുഷ്യന്റെ ഹൃദയത്തെ സൃഷ്ടിച്ച, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച അള്ളാഹു തആല ആകാശ ലോകത്ത് നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണ് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ മൂന്നാമതായി പിശാജ് ഉണ്ടാകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉലമാക്കളൊക്കെ പറഞ്ഞു, ഒരാണും ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റപ്പെടുന്നത് ഹറാമാണ് എന്നുള്ളത് ഇജ്മാഉള്ള കാര്യമാണ്. മുസ്ലിം ലോകത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും ഒന്നിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ഹറാമാണെന്നുള്ള കാര്യം. പെണ്ണ് എന്ന് പറഞ്ഞ വലിയ ഫിത്നയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. റസൂൽ പറഞ്ഞു, മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അലൽ റിജാലി മിനൻ നിസാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ ഏറ്റവും വലിയ ഫിത്ന എന്ന് പറഞ്ഞ, റസൂലിന് ശേഷമുള്ള ഏറ്റവും വലിയ ഫിത്ന എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ തന്നെയാണ്. പെൺ കേസിൽ പെടുക എന്നുള്ളത് പെണ്ണ് എന്ന് പറഞ്ഞ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ഫിത്നയാണ്. അത് യുവാക്കൾ എന്നുള്ള ഒരു 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 യുവാവ് എന്നുള്ള ഒരു പ്രായമൊന്നുമില്ല, വൃദ്ധന്മാർക്കും അത് സംഭവിക്കാം. അതുകൊണ്ട് വലിയ ഫിത്നയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഫിത്ന എന്ന് പറഞ്ഞാൽ അത് പെണ്ണാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീകളുമായി അന്യ സ്ത്രീകളുമായി ഇടപെടുമ്പോ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഏത് സമയം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അവരോടുള്ള ഇടപഴക്കം, പ്രത്യേകിച്ച് കുടുംബക്കാരായിട്ടുള്ള ഇടപഴക്കം, വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ ഒരുപാട് കുടുംബക്കാർ വരും, കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞിട്ട് അതിൽ അന്യ പുരുഷന്മാരെ നമ്മൾ മാനിക്കാറില്ല. എളാപ്പാന്റെ മക്കളും മൂത്താപ്പാന്റെ മക്കളും നമ്മൾ പാലിക്കാറില്ല. അവരൊക്കെ നമ്മൾ സ്വന്തം ജ്യേഷ്ഠന്മാരെ പോലെയാണ്, ജ്യേഷ്ഠത്തിയെ പോലെയാണ് കാണുന്നത്, അനിയത്തിയെ പോലെ അനിയന്മാരെ പോലെയാണ് കാണുന്നത്. ഇല്ല, ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അവർ 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 എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീകളാണ്. അങ്ങാടിയിൽ നിൽക്കുന്ന ഒരു പെണ്ണും ആ വീട്ടിൽ നിൽക്കുന്ന എളാപ്പയുടെ മകളും ഒരുപോലെ തന്നെയാണ്. രണ്ടാളോടും ഒരുപോലെയാണ് പെരുമാറേണ്ടത്. അവരെ നോക്കുന്നത് ഹറാമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാത്ത പല വിഷയങ്ങളുണ്ട്. അസ്തദാനം ചെയ്യുന്ന വിഷയം, ശൈക്കാന് കൊടുക്കുന്ന വിഷയത്തിൽ, കൈ കൊടുക്കുന്ന വിഷയത്തിൽ റസൂൽ എന്താ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ കുടുംബബന്ധം പുലർത്തിയത് റസൂലാണ്. കുടുംബബന്ധത്തിന്റെ പ്രാധാന്യം റസൂലിനെ പോലെ ഒരാളും പഠിപ്പിച്ചിട്ടില്ല, ഒരു മതവും അത് പഠിപ്പിച്ചിട്ടില്ല. അത് ഏറ്റവും നല്ല രൂപത്തിൽ പ്രാവർത്തികമാക്കിയത് റസൂലാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലാ ഉസാഫിഹു നിസ, ഞാൻ പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കാറില്ല, പെണ്ണുങ്ങൾക്ക് ഞാൻ ഹസ്തദാനം ചെയ്യാറുണ്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട്. കൈ കൊടുക്കലൊക്കെ ഒരു ഫാഷനാണ്. ബന്ധത്തിന്റെ പേരിൽ, കുടുംബ ബന്ധത്തിന്റെ പേരിലൊക്കെ കൈ കൊടുക്കാൻ യാതൊരു മടിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് സിലത്തുർ റഹീം, കുടുംബ ബന്ധം ചേർക്കേണ്ടതിൽ ഏറ്റവും വലിയ മാതൃക. എല്ലാ കാര്യത്തിലും മാതൃക റസൂലുള്ളാഹ്. ആ റസൂലുള്ള പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കാറില്ല എന്ന് റസൂൽ തന്നെ പറഞ്ഞു. അത് സംഭവിക്കാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിൽ അത് പലപ്പോഴും സംഭവിക്കും. വീട്ടിലേക്ക് നമ്മുടെ കുടുംബക്കാർ വരുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം കൈ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിനെ, ഹറാമായ ഒരു പെണ്ണിനെ അന്യ സ്ത്രീയെ സ്പർശിക്കുന്നതിന്റെ ഗൗരവം എന്താ പറഞ്ഞു? റസൂൽ പറഞ്ഞു, ലഅൻ യുത്അന ഫീ റാസി അഹദികും ബിമിഖിയതിൻ മിൻ ഹദീദിൻ, ഇരുമ്പ് കൊണ്ടുള്ള ഒരു, ഇരുമ്പിൽ നിന്നുള്ള ഒരു ആണി അല്ലെങ്കിൽ ഒരു സൂചി അതുകൊണ്ട് തലയിൽ കുത്തുന്നതാണ്. ഖൈറു ലഹു മിൻ അയമസ് ഇംറാഅത്തൻ ലാ തഹില്ലു ലഹു, അവൻ അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ സ്പർശിക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞാൽ ഇരുമ്പിൽ നിന്നുള്ള ഒരു ആണി അല്ലെങ്കിൽ സൂചി കൊണ്ട് തലയിൽ കുത്തുന്നതാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ട്, ഇരുമ്പിന്റെ ആണി കൊണ്ട് അല്ലെങ്കിൽ സൂചി കൊണ്ട് തലയിൽ കുത്തുന്ന എത്ര വേദന ഉണ്ടാക്കുന്ന കാര്യം, അതിനേക്കാൾ ഗുരുതരമാണ് ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുക എന്നുള്ളത്, തൊടുക എന്നുള്ളത്. അത് അസ്തദാനാണെങ്കിലും അല്ലാത്ത നിലക്കാണെങ്കിലും ഒക്കെ റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കണം. ഇതൊക്കെ പിശാച് നമ്മുടെ വീട്ടിലേക്കും, ഇതൊക്കെ വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, പുറത്തു സംഭവിക്കും, വീടുകളിൽ ധാരാളമായി സംഭവിക്കുന്നുണ്ട്. കുടുംബബന്ധം ചേർക്കാന്നുള്ള പേരിൽ, പരസ്പരമുള്ള സന്ദർശനത്തിന്റെ പേരിൽ അത് നടക്കുന്നുണ്ട്. അപ്പൊ പിശാച് പ്രവേശിക്കാൻ സാധ്യതയുള്ള എല്ലാ വാതിലുകളും നമ്മൾ അടക്കണം. പിശാചിന്റെ സാന്നിധ്യം ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പാടില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് പിശാച് പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഒരു കാര്യം പറഞ്ഞു, ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ അടുത്ത ഖുതുബയിൽ വിശദീകരിക്കാം. പിശാച് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. പിശാചിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പാടില്ല. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക നിർദ്ദേശങ്ങൾ കൃത്യമായി പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ വലിയ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഒരുപാട് രോഗികൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കുടുംബത്തിലൊക്കെ അതുകൊണ്ട് അല്ലാഹു തആല അവരുടെ രോഗങ്ങൾ പെട്ടെന്ന് ശിഫ നൽകി ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവിക്കാനും ഇസ്ലാമിന് ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന ആളുകളായി അവരെ വളർത്താനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. الحمد لله رب العالمين.